Praise the Lord. The Holy Ghost, the flowing river. പരിശുദ്ധാത്മാവാം നീരൊഴുക്ക്. പരിശുദ്ധാത്മാവ് നമുക്ക് പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ബോധം തരുന്നു. പരിശുദ്ധാത്മാവ നദി നമ്മളെ കൊഴുകി എത്തുന്നത് മൂലമാണ് ഈ ബോധം നമ്മിലുണ്ടാകുന്നത്. ഈ മഹത്തായ നദി നമ്മിലേക്ക് എത്തുവാൻ നമുക്ക് അവകാശമായ കിണറ്റിൽ നിന്ന് വചനം ആവോളം കുടിക്കണം. അതെ, അത് നമ്മെ ബലപ്പെടുത്തുകയും പല ആത്മീയ അനുഗ്രഹങ്ങളും നമുക്ക് നൽകുകയും ചെയ്യുന്നു. 1 തെസ്സലോനി 1:5 ആസ്പദമാക്കി നമുക്ക് ഇന്ന് ചിന്തിക്കാം. 1 തെസ്സലോനിയൻസ് 1:5. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടിയാണ് ഞങ്ങളുടെ സുവിശേഷം നിങ്ങളുടെ അടുക്കൽ വന്നത്. ഒരിക്കൽ ആത്മനിറവുള്ള ഒരു മിഷണറി ഒരു യോഗത്തിൽ യോഹന്നാന്റെ സുവിശേഷം 14 വായിച്ചു കേൾപ്പിക്കുകയുണ്ടായി. കാബു എന്ന ഒരു ബാലൻ നിഗ്രബാലനായിരുന്നു. അവൻ ആ യോഗത്തിൽ പങ്കെടുത്തിരുന്നു. ആത്മനിറവോടെയുള്ള അദ്ദേഹത്തിൻ്റെ വായന കാബുവിൽ വലിയ മാറ്റം വരുത്തി. വർഷങ്ങൾക്ക് ശേഷം സാമുവൽ മോറിസ് എന്ന പേരോടെ സുവിശേഷം പ്രചരിപ്പിക്കുവാൻ പുറപ്പെട്ടപ്പോഴാണ് താൻ പറയുന്ന ഗുഡ് ന്യൂസ്, തന്നിലെ മാറ്റത്തിൻ്റെ കാരണം, ഗുഡ് ന്യൂസ് പറയുവാൻ തനിക്ക് ലഭിച്ച വലിയ മാറ്റത്തിൻ്റെ കാരണം ആരാണെന്ന് മോറിസിന് മനസ്സിലായത്. പരിശുദ്ധാത്മ ശക്തി നമ്മിലേക്ക് ഒഴുകിയെത്തുവാൻ ദൈവവചനം നമ്മെ സഹായിക്കുന്നു. വെള്ളത്താൽ നിറയപ്പെട്ട നദിയിൽ നിന്ന് മാത്രമേ ഒഴുക്കുണ്ടാകുന്നുള്ളൂ. ജീവജലത്തിൻ്റെ നദി നമ്മിൽ നിന്ന് ഒഴുകണമെങ്കിൽ ജീവജലത്തിൻ്റെ നിറവ് നമ്മിലുണ്ടാകണം. കാൽഭാഗമോ പകുതിയോ മുക്കാൽ ഭാഗമോ വെള്ളമുള്ള പാത്രത്തെ നിറഞ്ഞ പാത്രമെന്ന് പറയുവാൻ കഴിയുകയില്ല. ആ പാത്രം നിറയ്ക്കുവാൻ ഒരു വ്യക്തിയുടെ സഹായം ആവശ്യമാണ്. ആത്മാവിനാൽ നിറയ്ക്കുന്നവൻ തന്നെയാണ് നീരുറവയായിത്തീരുന്നതും മറ്റുള്ളവരിലേക്ക് ഒഴുക്കുവാൻ സഹായിക്കുന്നതും. ഈ നീരുറവയിലെ ജലം വിതരണം ചെയ്യുന്നത് ദൈവമക്കൾ എന്ന് അഭിമാനിക്കുന്ന നമ്മുടെ ചുമതലയാണ്. ഉത്തമഗീതം 4:15 സഭ ലെബാനോനിൽ നിന്നൊഴുകുന്ന നീരൊഴുക്കാണെന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നു. ശീതകാലത്തും വേനൽക്കാലത്തും ലെബാനോനിലെ വെള്ളം ശക്തമായി താഴ്വാര പ്രദേശങ്ങളിലേക്ക് ഒഴുകുന്നു. ക്രിസ്തു വസിക്കുന്ന സഭയുടെ ആത്മീയ മണ്ഡലവും പ്രവർത്തന മണ്ഡലവും ലെബാനോനിൽ നിന്ന് പുറപ്പെടുന്ന ശക്തിയുള്ള ഒഴുക്കിന് സദൃശ്യമാണ്. സഭയിൽ നിന്ന് യഥേഷ്ടം ഒഴുകിക്കൊണ്ടിരിക്കേണ്ടത് പരിശുദ്ധാത്മാവാകുന്ന ജീവനദിയായിരിക്കണം. ഈ അരുവിയുടെ ശക്തിയെ തടയുവാൻ ഭൂമിയിൽ ഒരന്ധകാര ശക്തിക്കും സാധ്യമല്ല. സഭ അവളുടെ ദൗത്യം പൂർത്തിയാക്കും വരെ ഒരെതിർശക്തിക്കും വഴിമാറി കൊടുക്കുകയില്ല. വിശ്വാസത്തോടെ അരുവിയെ സമീപിക്കുന്നവർക്ക് മാത്രമേ വെള്ളം പകർന്നു നൽകാൻ കഴിയുള്ളൂ. യോഹന്നാൻ എഴുതിയ സുവിശേഷം 7:38-39 വാക്യങ്ങളും നോക്കാം. John 7:38-39 എന്നിൽ വിശ്വസിക്കുന്നവൻ്റെ ഉള്ളിൽ നിന്ന് തിരുവെഴുത്ത് പറയുന്നത് പോലെ ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും എന്ന് വിളിച്ചു പറഞ്ഞു. അപ്പം പരിശുദ്ധാത്മാവാകുന്ന ജീവജലത്തിൻ്റെ നദി ഒഴുകണമെങ്കിൽ ആദ്യം ഒരു വ്യക്തി ചെയ്യേണ്ടത് കർത്താവായ യേശുവിൽ വിശ്വസിക്കണം. അങ്ങനെ നമുക്ക് തിരുവചനം നാം കാണിച്ചു തന്നിരിക്കുന്നു. അപ്പം കർത്താവായ യേശുവിൽ വിശ്വസിക്കുന്നതിൻ്റെ ഉള്ളിൽ നിന്ന് ജീവജലത്തിൻ്റെ നദികൾ ഒഴുകും. 39-ാമത്തെ വാക്യത്തിൽ അവൻ ഇത് തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ചാകുന്നു പറയുന്നത്. തന്നിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിപ്പാനുള്ള ആത്മാവിനെ കുറിച്ച് അത്രേ അവൻ പറഞ്ഞത്. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും വ്യക്തികൾ പരിശുദ്ധാത്മാവിൻ്റെ സന്തോഷത്തോടെ വചനം സ്വീകരിച്ചാൽ അത് വചനം പറയുന്നവരെയും വചനമാകുന്ന ദൈവത്തെയും സ്വീകരിക്കുന്നതിന് തുല്യമാണ്. അപ്രകാരം വചനം സ്വീകരിച്ച തെസ്സലോനിക്ക സഭ മറ്റുള്ളവർക്ക് മാതൃകാ സഭയാണെന്ന് പൗലോസ് അപ്പോസ്തലൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണാം. 1 തെസ്സലോനി 1:6 വാക്യങ്ങളിൽ അത് കാണാവുന്നതാണ്. 1 തെസ്സലോനി 1:5 ഭാഗത്ത് നിന്നും സഭ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തെല്ലാമെന്ന് 1 തെസ്സലോനിയൻസ് 1:1-5 1-5 വാക്യങ്ങൾ വായിച്ചാൽ ഈ 4 കാര്യങ്ങൾ നിങ്ങൾക്ക് അവിടെ കാണാം. 1-ാമതായി സഭ ശ്രദ്ധിക്കേണ്ടത് ഓരോ വ്യക്തികളും അവരവരുടെ വിളിയെയും തിരഞ്ഞെടുപ്പിനെ കുറിച്ച് ബോധ്യമുള്ളവരായിരിക്കും. അവൻ നമ്മളെ തിരഞ്ഞെടുത്തു, നമ്മുടെ മേലൊരു വിളിയുണ്ട്, ആ വിളിക്ക് ബോധ്യമായി വേണം നാം ജീവിക്കാൻ. 2-ാമതായി വിളിച്ചവൻ ആര് വിളിച്ചു എന്ന് മനസ്സിലാക്കി ആ വിളിച്ചയാളെ വിശ്വസിച്ച് വേല ചെയ്യണം. 3-ാമതായി അവൻ്റെ പ്രയത്നം ദൈവസ്നേഹത്തോടെ ആകണം. ആര് വിളിച്ചോ എന്ന് മനസ്സിലാക്കി, ദൈവ വിളിയെ മനസ്സിലാക്കി, ദൈവത്തെ പൂർണ്ണമായി സ്നേഹിച്ചുകൊണ്ടായിരിക്കണം പ്രയത്നിക്കേണ്ടുന്നത്. 4-ാമതായി യേശുവിനെക്കുറിച്ചുള്ള പ്രത്യാശ സ്ഥിരതയുള്ളതാകണം, അചഞ്ചലരായി നിൽക്കണം. അപ്പോൾ ശക്തമായ സുവിശേഷം വചനമായി മാത്രമല്ല പരിശുദ്ധാത്മ ശക്തിയോടെ അനേകരിലേക്ക് ഒഴുകിയെത്തുന്നു. വചനത്തിൻ്റെ ശക്തി 4 വിധത്തിൽ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. 1 തീ പോലെ യിർമ്യാ പുസ്തകം 5:14 വാക്യത്തിൽ. 2-ാമത്തേത് ചുറ്റിക പോലെ യിർമ്യാ 23:29. 3 രക്ഷാകരമായി ദൈവശക്തി 1:16. 4 പ്രതിരോധായുധമായ പരിച 6:17. ഈ വേദഭാഗങ്ങൾ വായിച്ച് മനസ്സിലാക്കുക. അടുത്തതായി ദൈവവചനം 4 വിധത്തിലാണ് ആത്മീയ ശക്തിയെ നമുക്ക് തരുന്നത്. വചനം നാം സ്വീകരിച്ച് കഴിയുമ്പോൾ 4 വിധത്തിൽ ആ ശക്തി നമ്മിൽ പ്രവർത്തിക്കുന്നു. 1-ാമതായി മനുഷ്യർക്ക് പാപത്തെ ശാസിക്കുവാനുള്ള ധൈര്യം ലഭിക്കുന്നു, മീഖാപ്രവചനം 3:8. 2-ാമതായി ശരീരബലത്തെക്കാൾ ശക്തിമത്താണ് ആത്മീയ ശക്തി എന്ന് കാണാം, സക്കരിയ പ്രവചനം 4:6. 3-ാമതായി അധികാരത്തോട് സംസാരിക്കാൻ മനുഷ്യരെ പ്രാപ്തരാക്കുന്നു, അപ്പോസ്തല പ്രവൃത്തി 4:33-6:8. 4-ാമത്തെ വാക്യം രോഗശാന്തിയോടൊപ്പം ആത്മശക്തിയാൽ നിറയ്ക്കുകയും ചെയ്യുന്നു, അപ്പോസ്തല പ്രവൃത്തി 19:11-12 വാക്യങ്ങൾ. ഈ ദൈവത്തെ ഹൃദയത്തിൽ സ്വീകരിച്ചാൽ ആത്മീയ പ്രത്യാശ നമ്മിൽ നിറയപ്പെടുകയും അനേകരെ വിശുദ്ധ നീരുറവയെങ്കിലേക്ക് സ്വാഗതം ചെയ്യുവാനും കഴിയുന്നു. വറ്റാത്ത അരുവിയായി ലോകത്തിലേക്ക് ഒഴുകുന്ന ഒരു മഹാപ്രവാഹമായി നാം മാറുവാനായി നമ്മുടെ ജീവിതത്തെ ദൈവകരങ്ങളിൽ നമുക്ക് സമർപ്പിക്കാം. ദൈവിക അരുവി നമ്മുടെ സമർപ്പണത്തിൻ്റെ ആഴങ്ങളിൽ നിന്ന് പുറപ്പെടട്ടെ. ഈ വർഷാവസാനം അപ്രകാരം ഒരു സമർപ്പണത്തിന് നിങ്ങൾ തയ്യാറാകുമോ? ദൈവം അതിനായി നമ്മെ ശക്തീകരിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. തന്നോട് യാചിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിനെ ദാനമായി നൽകുന്ന കർത്താവേ, ആത്മീയ ഉറവ ശൂന്യതയിലാകാതെ ഫലമുള്ള നീരൊഴുക്ക് ഞങ്ങളിൽ ഓരോരുത്തരിലും എത്തുവാൻ അവിടുന്ന് സഹായിക്കണമേ. സഭയിലെ നീരൊഴുക്ക് പുറത്തേക്കൊഴുകി അനേകർ ആ സന്തോഷം അനുഭവിക്കാൻ എത്തുന്നവരാകുവാൻ അങ്ങ് സഹായിക്കണമേ. ഒരു വർഷം കൂടെ ഈ എളിയ വേലക്കാരിക്ക് കുഞ്ഞുങ്ങളോടൊപ്പം വചന പഠനത്തിന് അവസരം തന്നതിന് നന്ദിയോടെ സ്തോത്രം. ഇവരെല്ലാവരെയും
അവിടുന്ന് അനുഗ്രഹിക്കണമേ. ആമേൻ. ബൈബിൾ സ്റ്റഡി .co.in വേണ്ടി ഇത് തയ്യാറാക്കിയതും അവതരിപ്പിച്ചതും ശാന്തമ്മ വർഗീസ്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ.